ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. മനം മയക്കുന്നതും നിഷേധാത്മകവുമായ സംസാരമില്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടില്ലെന്ന ധാരണ മൻ കി ബാത്ത് തിരുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛഭാരത ദൌത്യത്തിൽ മികച്ച സംഭാവന നൽകിയ കോഴിക്കോട്ടെ സുബ്രഹ്മണ്യനെയും മാഹിയിലെ യൂത്ത് ഓഫീസർ കെ രമ്യയെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. മഹാരാഷ്ട്രയിലെ 11,200 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. കാൺപൂർ ക്രിക്കറ്റ് ടെസ്റ്റിൽ മൂന്നാം ദിവസം ഔട്ട്ഫീൽഡിലെ നനവ് മൂലം ഇതുവരെ ബംഗ്ലാദേശിന്റെ ഇന്നിംഗ്സ് പുനരാരംഭിക്കാനായില്ല. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആകാശവാണി മൻ കി ബാത്തിന് ഇന്ന് 10 വർഷം പൂർത്തിയായി. മനം മയക്കുന്നതും നിഷേധാത്മകവുമായ സംസാരമില്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടില്ല എന്ന ധാരണ തിരുത്തി നല്ല വിവരങ്ങളോട് ജനങ്ങൾ എത്രത്തോളം ഉത്സുകരാണെന്ന് മൻ കി ബാത്ത് തെളിയിച്ചതായി നരേന്ദ്രമോദി റേഡിയോ പ്രഭാഷണത്തിൽ പറഞ്ഞു. മൻ കി ബാത്തിന്റെ ഓരോ പ്രക്രിയയും ക്ഷേത്രദർശനം പോലെയാണ്. പരിപാടിയിലെ ഓരോ കാര്യവും ഓരോ സംഭവവും കത്തും ഈശ്വരതുല്യരായ ജനതയെ കാണുന്നതുപോലെയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രസാർഭാരതിയിലെ ആകാശവാണി, ദൂരദർശൻ എന്നിവയുടെ അശ്രാന്ത പരിശ്രമത്തെ അഭിനന്ദിച്ച നരേന്ദ്രമോദി പരിപാടി തുടർച്ചയായി സംപ്രേഷണം ചെയ്ത പ്രാദേശിക ചാനലുകളെയും നന്ദി അറിയിച്ചു. ഒക്ടോബർ 2 സ്വച്ഛഭാരത മിഷന് 10 വർഷം തികയുമ്പോൾ അതിനെ ഇന്ത്യൻ ചരിത്രത്തിലെ വലിയൊരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയവരെയും അദ്ദേഹം അഭിനന്ദിച്ചു. ജീവിതത്തിലുടനീളം ശുചിത്വ ഭാരത ലക്ഷ്യത്തിനായി നിലകൊണ്ട മഹാത്മാഗാന്ധിക്ക് നൽകുന്ന യഥാർത്ഥ ആദരവാണ് ദൌത്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വച്ഛഭാരത ദൌത്യത്തിൽ വേസ്റ്റ് ടു വെൽത്ത് എന്ന മന്ത്രത്തിന് ഏറെ ജനപ്രീതി ലഭിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ ശ്രമങ്ങൾക്കായി പരിശ്രമിക്കുന്ന കോഴിക്കോട്ടെ സുബ്രഹ്മണ്യന്റെ സംഭാവനകൾ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. കോഴിക്കോട് ലേഖകൻ നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
74 വയസ്സ് പിന്നീട് കോഴിക്കോട് ഒളവണ്ണ സ്വദേശി സുബ്രഹ്മണ്യന്റെ ജീവിതം നെയ്യുന്ന പുനരുപയോഗത്തിന്റെ ബാലപാഠം കൂടി സമൂഹത്തിന് പകർന്നു നൽകിയാണ്. കഴിഞ്ഞ 52 വർഷത്തിൽ സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും കൂടി 23,000-ത്തിലധികം കസേരകളാണ് സുബ്രഹ്മണ്യൻ ഈ വിധത്തിൽ തുന്നിച്ചേർത്ത്.
പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട്. 16 വയസ്സിൽ കസേരമടയാൻ പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ 74 വയസ്സുണ്ട്. BSNL ആകാശവാണിയിൽ പണിയെടുക്കുന്നുണ്ട്, സിവിലിൽ പണിയെടുക്കുന്നുണ്ട്.
ചെറുതും വലുതുമായ ധാരാളം ഓഫീസർമാർ മുതൽ ബസ് ഡ്രൈവർമാർ വരെ ഇരുന്നതും തന്റെ കരവിരുതിൽ തീർത്ത കസേരയിലും ആയിരുന്നുവെന്ന് പറയുമ്പോൾ വാർദ്ധക്യത്തിലും കൂടുതൽ ആവേശഭരിതനാവുകയാണ് ഇദ്ദേഹം. ഉപജീവനമാർഗം നേടി തന്റെ 16-ാം വയസ്സിൽ കോഴിക്കോട് കല്ലായിലെ ഫർണിച്ചർ ഷോപ്പിൽ ജോലിക്കെത്തിയ ഇദ്ദേഹം ഈ ഷോപ്പിൽ നിന്നാണ് കസേര മെടയാനുള്ള വിദ്യ സ്വായത്തമാക്കിയത്. എന്നും ഏതും ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഈ കാലഘട്ടത്തിൽ സുബ്രഹ്മണ്യൻ ഓർമ്മിപ്പിക്കുന്നത് പുനരുപയോഗത്തിന്റെയും പ്രകൃതി വിഭവ പരിപാലനത്തിന്റെയും സാമൂഹ്യ ഉത്തരവാദിത്തം കൂടിയാണ്.
മാഹി മുനിസിപ്പാലിറ്റിയിലെ ബീച്ച് ശുചീകരണ പ്രചാരണത്തിൽ യുവസംഘത്തെ നയിക്കുന്ന നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ കെ രമ്യയെയും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. മാഹി പ്രദേശവും ബീച്ചുകളും പൂർണമായും വൃത്തിയാക്കുന്ന സംഘത്തെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഉത്തരകാശി ഝാല അതിർത്തി ഗ്രാമത്തിലെ യുവാക്കളുടെ ശുചീകരണ യജ്ഞം താങ്ക് യു നേച്ചർ പ്രചാരണത്തെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഗ്രാമത്തെ മാലിന്യരഹിതമാക്കുകയും ശുചിത്വപൂർണമാക്കുകയും ചെയ്യുന്ന ഇത്തരം പ്രചാരണങ്ങൾ മറ്റു ഗ്രാമങ്ങളും ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. സ്ത്രീശക്തി ജലശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനും മറിച്ചും പ്രചോദനാത്മകമായ ശ്രമങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പ്രത്യേകം പരാമർശിച്ചു. യുപിയിലെ ഝാൻസിയിൽ ഖുരാരി നദിക്ക് ജൽ സഹേലി ക്യാമ്പയിനിൽ പുനർജീവൻ നൽകിയ സ്വയം സഹായ സംഘത്തിന്റെ പ്രവർത്തനം അദ്ദേഹം എടുത്തുപറഞ്ഞു. മധ്യപ്രദേശിലെ ഡിൻഡോരി റായ്പുര ഗ്രാമത്തിൽ വിസ്തൃതമായ കുളം നിർമ്മിച്ചതിലൂടെ ഭൂഗർഭ ജലനിരപ്പ് ഗണ്യമായി വർദ്ധിച്ചു. അവിടെ ശാരദ ഉപജീവന സ്വയം സഹായ സംഘവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ മത്സ്യകൃഷിയും ഫിഷ് പാർലറും വിജയത്തിലെത്തിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. മധ്യപ്രദേശിലെ തന്നെ ഛത്തർപൂരിലെ സ്ത്രീകൾ ഖോംബ് ഗ്രാമത്തിലെ കുളം പുനരുജ്ജീവിപ്പിച്ചതും കരീബ ബഗിയ സ്വയം സഹായ സംഘത്തിലെ സ്ത്രീകൾ കുളത്തിലെ ചെളിയെടുത്ത് തരിശുഭൂമിയിൽ ഫ്രൂട്ട് ഫോറസ്റ്റ് നിർമ്മിച്ചതും പരാമർശമായി. ഇത്തരം ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മറ്റിടങ്ങളിലും പ്രചോദനമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാഷാ സംരക്ഷണത്തിന് രാജ്യത്ത് പലയിടത്തും നടത്തുന്ന അതുല്യ ശ്രമങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സന്താലി ഭാഷയുടെ നവീകരണത്തിനും ഓൾ ചിക്കി ലിപി ടൈപ്പിംഗിനും സഹായകമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയ രാംജിത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. ഏക് പേഡ് മാക്കേ നാം ക്യാമ്പയിൻ അതിശയ വിജയം നേടിയതായും ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന സംസ്ഥാനങ്ങൾ ഉദ്ദേശിച്ചതിലേറെ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചതായും അദ്ദേഹം പറഞ്ഞു. 500-ലേറെ അപൂർവ ഔഷധ സസ്യങ്ങളുടെ തോട്ടം നിർമ്മിച്ച മധുര വെരിച്ചിയൂരിലെ സുഭാശ്രീക്കും പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. അധ്യാപികയായ അവർ ഒരുക്കിയ ഔഷധത്തോട്ടം ഇന്ത്യൻ സംസ്കാരത്തിന്റെ പൈതൃകം വെളിപ്പെടുത്തുന്നതാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ചുകളിലെ പങ്കാളിത്തത്തിന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. യുവജനങ്ങളുടെ കഴിവുകൾക്ക് വേദി ലഭിക്കാൻ 25 ചലഞ്ചുകളാണ് മന്ത്രാലയം ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ ഈ മാസം 10 വർഷം പൂർത്തിയാവുന്നതായും പദ്ധതിയിലൂടെ ഭാരതം ഉൽപാദനത്തിന്റെ ശക്തി കേന്ദ്രമായി മാറിയെന്നും കയറ്റുമതി തുടർച്ചയായി ഉയരുകയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ലഭിക്കുന്ന ശക്തമായ മഴയിലെ ജലം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ക്യാച്ച് ദ റെയിൻ അടക്കം ക്യാമ്പയിനുകൾ നൽകുന്ന സന്ദേശം ഇതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ആഘോഷവേളയിൽ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളും സമ്മാനിക്കുന്ന സാധനങ്ങളും മെയ്ഡ് ഇൻ ഇന്ത്യ ആയിരിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഓരോ പ്രദേശത്തും നിർമ്മിച്ച ഉൽപ്പന്നങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ 11,200 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ രാജ്യത്തിന് സമർപ്പിക്കും. പൂനെ മെട്രോ റെയിൽ പദ്ധതിയുടെ 1-ാം ഘട്ടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി സംസ്ഥാന യുവജനകാര്യ കായികമന്ത്രി ഉദയനിധി സ്റ്റാലിൻ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. സെന്തിൽ ബാലാജി, ഡോ ഗോവി ചെഴിയൻ, ആർ രാജേന്ദ്രൻ, എസ് എം നാസർ എന്നിവരെയും ഇന്ന് സ്റ്റാലിൻ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ജമ്മു കശ്മീരിൽ 3-ാമത്തെയും അവസാനത്തെയും ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. കശ്മീർ ഡിവിഷനിലെ 16 ജമ്മു മേഖലയിലെ 24 ഉൾപ്പെടെ 40 മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. ഇന്ന് ലോക ഹൃദയദിനം. ഹൃദയം കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും രോഗലക്ഷണങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്നതിനും ചികിത്സ തേടുന്നതിനും ബോധവൽക്കരിക്കുന്നതിനും എല്ലാവരും സന്നദ്ധരായി ഇറങ്ങുക എന്നതാണ് ദിനാചരണത്തിന്റെ ഉദ്ദേശ്യം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേടായ കാർഷിക യന്ത്രങ്ങൾ നന്നാക്കി ഉപയോഗിക്കുന്നതിന് സംസ്ഥാനത്ത് 280 സർവീസ് ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഓരോ ജില്ലയിലും 20 വീതം ക്യാമ്പ് നടത്തും. ഇതിനായി 70 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം ചേർത്തലയിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല സർവീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനുമായി സാമൂഹിക പഠന മുറികൾ കൂടുതൽ ആകർഷകമാക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു വയനാട് ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. കൂടുതൽ വിദ്യാർത്ഥികൾ കൊഴിഞ്ഞുപോകുന്ന വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിന് പ്രാദേശിക നിർവഹണ സമിതി കോർഡിനേഷൻ കമ്മിറ്റികളുടെ പ്രവർത്തനം ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലാതല പട്ടയ വിതരണം മറ്റന്നാൾ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ കോവൂർ പി കൃഷ്ണപിള്ള സ്മാരക ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. കോഴിക്കോട് താമരശ്ശേരി താലൂക്കുകളിലെ പട്ടയങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും. കാൺപൂർ ക്രിക്കറ്റ് ടെസ്റ്റിൽ 3-ാം ദിവസമായി ഇന്ന്. ഔട്ട്ഫീൽഡിലെ നനവുമൂലം ഇതുവരെ ബംഗ്ലാദേശിന്റെ ഇന്നിംഗ്സ് പുനരാരംഭിക്കാനായില്ല. ടെസ്റ്റ് മത്സരത്തിന്റെ 2-ാം ദിവസം മഴമൂലം ഒരു പന്തുപോലും എറിയാൻ കഴിഞ്ഞില്ല. ആദ്യ ദിവസം ബംഗ്ലാദേശ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസ് എടുത്തിരുന്നു. ടോസ് നേടിയ ഇന്ത്യ ബംഗ്ലാദേശിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ആകാശ് ദീപ് 2 വിക്കറ്റും രവിചന്ദ്രൻ അശ്വിൻ 1 വിക്കറ്റും വീഴ്ത്തി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. ഇന്നലെ ബംഗളൂരുവിൽ ബംഗളൂരു എഫ് സി മറുപടിയില്ലാത്ത 3 ഗോളിന് മോഹൻ ബഗാനെ തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ഭുവനേശ്വറിൽ ഒഡീഷ 1-2 ഗോളുകൾക്ക് ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തി. സാഫ് അണ്ടർ 17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഭൂട്ടാനിലെ തിംഫുവിൽ ഇന്നലെ സെമിയിൽ ഇന്ത്യ 2-4 ഗോളിന് നേപ്പാളിനെ തോൽപ്പിച്ചു. 2-ാം സെമിയിൽ ബംഗ്ലാദേശ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പാകിസ്ഥാനെ 7-8 ഗോളിന് പരാജയപ്പെടുത്തി. ബംഗ്ലാദേശിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ മലയാളി താരം സഞ്ജു സാംസനെ 1-ാം വിക്കറ്റ് കീപ്പറായി ഉൾപ്പെടുത്തി. അടുത്ത വർഷത്തെ ഹജ്ജ് അപേക്ഷകരെ തെരഞ്ഞെടുക്കുന്നതിന് വെള്ളിയാഴ്ച വൈകിട്ട് 3:30 നറുക്കെടുപ്പ് നടത്തുമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഹജ്ജിന് അപേക്ഷ സമർപ്പിക്കാൻ സമയപരിധി നാളെ അവസാനിക്കും. കൂത്തുപറമ്പ് വെടിവയ്പിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയവെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ അന്തരിച്ച പുഷ്പന്റെ സംസ്കാരം വൈകിട്ട് 5 തലശ്ശേരി ചൊക്ലി മേനപ്രത്ത് വീട്ടു പരിസരത്ത് നടക്കും. 1994 നവംബർ 25 കൂത്തുപറമ്പ് അർബൻ സഹകരണ ബാങ്കിന്റെ ശാഖ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി എം വി രാഘവനെ സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കരിങ്കൊടി കാട്ടുന്നതിനിടെയാണ് പുഷ്പന് വെടിയേറ്റത്. മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം നിർത്തുന്നുവെന്ന പ്രചാരണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ ആർ രേണുക ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ അറിയിച്ചു. മനം മയക്കുന്നതും നിഷേധാത്മകവുമായ സംസാരമില്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടില്ലെന്ന ധാരണ മൻ കി ബാത്ത് തിരുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛഭാരത ദൌത്യത്തിൽ മികച്ച സംഭാവന നൽകിയ കോഴിക്കോട്ടെ സുബ്രഹ്മണ്യനെയും മാഹിയിലെ യൂത്ത് ഓഫീസർ കെ രമ്യയെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. മഹാരാഷ്ട്രയിലെ 11,200 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. കാൺപൂർ ക്രിക്കറ്റ് ടെസ്റ്റിൽ 3-ാം ദിവസം ഔട്ട്ഫീൽഡിലെ നനവ് മൂലം ഇതുവരെ ബംഗ്ലാദേശിന്റെ ഇന്നിംഗ്സ് പുനരാരംഭിക്കാനായില്ല. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.